പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പ്രമാണങ്ങളിലൂടെ ഒരു തീർത്ഥാടനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 പ്രമാണങ്ങൾ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു ശ്രമം. നമ്മളിതുവരെ 5 പ്രമാണങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ പ്രമാണങ്ങളെല്ലാം മനുഷ്യന് സംരക്ഷണം നൽകുന്നതിനു വേണ്ടിയാണ് ദൈവം നൽകിയത്. ജീവനും സമൂഹത്തിനും സംരക്ഷണം ലഭിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യർ സന്തോഷവാന്മാരായി കഴിയണമെന്നാണ്. ജീവനുണ്ടാകണം, അത് സമൃദ്ധമായിട്ടുണ്ടാവണം, അതൊരു സമൂഹമായി വളരണം. ദൈവം അതിനാവശ്യമായ പ്രമാണങ്ങൾ നൽകുകയുണ്ടായി. പ്രത്യേകിച്ചും മനുഷ്യർ പരസ്പരമുള്ള ബന്ധത്തെ സംബന്ധിക്കുന്ന പ്രമാണങ്ങൾ, 4 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങൾ, ഇപ്രകാരം ജീവനും സമൂഹത്തിനും സംരക്ഷണം നൽകുന്ന പ്രമാണങ്ങളാണ്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന 4 പ്രമാണത്തിലൂടെ ജീവൻ്റെ ഉറവിടത്തെ എടുത്തു കാണിക്കുകയാണ്. മനുഷ്യന് ദൈവം ജീവൻ നൽകുന്നത് മനുഷ്യരിലൂടെ തന്നെയാണ്. മാതാപിതാക്കന്മാരിലൂടെ മക്കൾക്ക് ജീവൻ നൽകുന്ന ദൈവം ആ ജീവൻ്റെ ഉറവിടത്തെ മാനിച്ചെങ്കിൽ മാത്രമേ ജീവൻ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. മാതാപിതാക്കന്മാർക്ക് മക്കളോടും മക്കൾക്ക് മാതാപിതാക്കന്മാരോടുമുള്ള ഉത്തരവാദിത്വത്തെ സൂചിപ്പിക്കുകയും നിർണയിക്കുകയും നിർവചിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് 4 പ്രമാണം എന്ന് നമ്മൾ കണ്ടു. ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ് ജീവൻ. ആ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് 5 പ്രമാണത്തിൽ പഠിപ്പിക്കും, കൊല്ലരുത് എന്ന പ്രമാണത്തിലൂടെ. ഇനി ഈ ജീവൻ പരസ്പരം പങ്കുവെച്ച് കൈമാറി സമൂഹത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് 6 പ്രമാണം. ഒരു കുടുംബത്തിലാണ് ജീവൻ ഉരുത്തിരിയുന്നത്. മാതാപിതാക്കന്മാരും മക്കളും ഉൾക്കൊള്ളുന്ന ഭാര്യ ഭർത്താക്കന്മാരിലൂടെ കടന്നു വരുന്ന ആ ജീവനെക്കുറിച്ചാണ് തുടർന്ന് ഉള്ള പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. 6 പ്രമാണം വളരെ വ്യക്തമായി പറയും, നീ വ്യഭിചാരം ചെയ്യരുത്. അതിൻ്റെ ഒരു വിശദീകരണം ആഴപ്പെടുത്തരുന്ന രീതിയിൽ 9 പ്രമാണത്തിൽ പറയും, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ചെയ്യരുത്, ആഗ്രഹിക്കരുത്, മോഹിക്കരുത്, ഇതാണ് പ്രമാണം. 6 പ്രമാണവും 9 പ്രമാണവും ഒരുമിച്ചാണ് നമ്മൾ പഠന വിഷയമാക്കാൻ പോവുക. യേശുവിൻ്റെ പ്രബോധനം ഇതിന് നമുക്ക് വഴികാട്ടിയാവും. മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടായിരുന്നു, കൊല്ലരുത് എന്ന് ഞാൻ എന്ന് പറയുന്നതായി കേട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ കൊല്ലരുത് എന്ന പ്രമാണത്തിൻ്റെ ആഴമേറിയ അർത്ഥത്തിലേക്ക് യേശു നയിച്ചതുപോലെ 6 പ്രമാണത്തിൻ്റെ ആഴത്തിലേക്കും നമ്മൾ നയിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത് കണ്ട് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വലത്തു കരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ പ്രമാണത്തിൻ്റെ വിവിധ വശങ്ങൾ യേശു തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ പ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറേ കാലം മുമ്പ് നടത്തിയ ഒരു സെമിനാറിൻ്റെ കാര്യം ഓർത്തു പോവുകയാണ്. മതാധ്യാപകർക്ക് വേണ്ടി സീനായ് മീറ്റ് എന്ന് പറഞ്ഞ ഒരു പേരിൽ സീനായ് മലയിലെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് പഠിക്കാനായി ഞങ്ങളൊരു 3 സെമിനാർ നടത്തുകയുണ്ടായി. അപ്പോൾ സെമിനാറിൻ്റെ തുടക്കത്തിൽ പങ്കെടുക്കാൻ വന്ന യുവാക്കളായ മതാധ്യാപകർ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്ത് ആയിരിക്കും നിങ്ങളുടെ ലക്ഷ്യം? അതിലൊരു ബിരുദൻ പറഞ്ഞു, ഞാൻ വന്നത് 10 പ്രമാണങ്ങൾ സ്ത്രീകൾക്കും ബാധകമാണോ അതോ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിച്ചൊന്ന് വിശദമാക്കാമോ? അല്ല, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ പാപം ചെയ്തു, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് 9 പ്രമാണമുണ്ട്. പക്ഷേ അന്യൻ്റെ ഭാര്യയെ സ്ത്രീകൾ മോഹിക്കാറില്ലല്ലോ. അപ്പോൾ ഈ 9 പ്രമാണം സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമാണോ പുരുഷന്മാർക്ക് മാത്രമേ ബാധകമാകുന്നുള്ളൂ അതറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. തമാശയായിട്ട് പറഞ്ഞതായിരിക്കും. ഏതായാലും അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറയുന്നത് അതേ രീതിയിൽ തന്നെ പറയേണ്ടി വരും, അന്യൻ്റെ ഭർത്താവിനെ മോഹിക്കരുത്. അപ്പോൾ മോഹം എന്ന ആഴമേറിയ ഭാവത്തിലേക്കാണ് 9 പ്രമാണം വിരൽ ചൂണ്ടുന്നത്. അതുതന്നെയാണ് യേശു പഠിപ്പിച്ചത്. ആസക്തിയോടെ നോക്കുക, ആസക്തിയോടെ, അത് കാമാസക്തിയോടെ സ്ത്രീ പുരുഷനെ നോക്കിയാലും പുരുഷൻ സ്ത്രീയെ നോക്കിയാലും അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ പാപമായി തീരുന്നു. പാപത്തിൻ്റെ തുടക്കം അവിടെയാണ്. അതാണ് യേശു പഠിപ്പിക്കുക. അപ്പോൾ ആറാമത്തെ പ്രമാണം 9-ാമത്തെ പ്രമാണവും ഒരുമിച്ച് ഒരു വേലിക്കെട്ട് ഉണ്ടാക്കുകയാണ്. മനുഷ്യ ജീവൻ ഉരുവാകേണ്ട കുടുംബത്തിന് സംരക്ഷണം നൽകുന്നതാണ് ഈ പ്രമാണങ്ങൾ, 6-ഉം 9-ഉം പ്രമാണങ്ങൾ. ഇവിടെ നമ്മൾ പഠനം തുടങ്ങുമ്പോൾ ആദ്യമേ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുക ഈ സ്ത്രീ പുരുഷ ലൈംഗികതയുടെ വിശുദ്ധിയെക്കുറിച്ചും അതിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുമാണ്. എപ്പോഴും നമ്മൾ തുടങ്ങുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ്, എവിടെ തുടക്കം അവിടെ തന്നെയാണല്ലോ. ജീവനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഉൽപ്പത്തിയിലാണ് ആരംഭിച്ചത്. അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോഴും ഉൽപ്പത്തിയിൽ തന്നെയാണ് ആരംഭിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ഉം 2-ഉം അധ്യായങ്ങളിൽ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച്, ലൈംഗികതയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായി എടുത്തു പറയുക 2 അധ്യായങ്ങളിൽ. ആദ്യത്തേത് 1-ാമത്തെ അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ്. ദൈവം വീണ്ടും അരുളി ചെയ്തു. പലതവണ വായിച്ചതാണ് ഈ ബൈബിൾ ഭാഗം, പക്ഷേ വിവിധങ്ങളായ ധ്വനികൾ ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെയും മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിലിഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുക, അവനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവനെയും അവളെയും എന്ന് അർത്ഥമാകുന്നുണ്ട്. അപ്പോൾ തുടങ്ങുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു വിചിന്തനവും കൊണ്ടാണ്. ഇതുവരെ ഉണ്ടായിരുന്ന സൃഷ്ടികർമ്മങ്ങളൊക്കെ നടക്കുന്നത് ദൈവം പറയുന്നു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടായി, പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രകാശമുണ്ടായി, വിധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വിധാനമുണ്ടായി. അങ്ങനെ ഓരോ സൃഷ്ടികളും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു ഉണ്ടായി. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അതിനു മുമ്പേ ദൈവം ഒരു വിചിന്തനം നടത്തുകയാണ്. ദൈവം തന്നെ വളരെ ആലോചിച്ച് എടുക്കുന്നൊരു തീരുമാനം പോലെ. ആ ആലോചന എന്താണ്? നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ആരാണ് മനുഷ്യൻ? ആ മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്? ആ മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ആ മനുഷ്യന് ഈ പ്രപഞ്ചത്തിലുള്ള സ്ഥാനം എന്താണ്? ഇതൊക്കെ വ്യക്തമാക്കുന്നതാണ് ഈ ഒരു ചെറിയ വാക്യം. നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും ദൈവം തന്നോട് തന്നെ ആലോചിക്കുകയാണ്. ഒരുപക്ഷേ ദൈവത്തിലുള്ള ഏകദൈവത്തിലുള്ള ഒരു ബഹുത്വത്തെക്കുറിച്ച് ഒരു സൂചന ഇവിടെ കാണാം. പരിശുദ്ധ ത്രിത്വം എന്ന സത്യം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ 3 വ്യക്തികൾ അടങ്ങുന്ന ഏകദൈവമാണ് ദൈവം എന്ന ആ ഒരു വെളിപ്പെടുത്തൽ വാസ്തവത്തിൽ പുതിയ നിയമത്തിലാണ് സംഭവിക്കുക. പക്ഷേ എന്തോ ഒരു സൂചന, ഒരു ബഹുത്വത്തിലേക്കുള്ളൊരു സൂചന ഇവിടെ കാണും, നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും എന്ന് പറയുമ്പോൾ. പക്ഷെ നമ്മുടെ ശ്രദ്ധാവിഷയം ദൈവത്തിലുള്ള ബഹുത്വത്തെക്കാൾ കൂടുതൽ ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ആ ദൈവം തന്നെ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതുമാണ്. എവിടെയാണ് ഈ ഛായയും സദൃശ്യവും പ്രകടമാവുക? പൊതുവേ പറയാറുണ്ട് ദൈവം ആത്മാവാണ്. ആ ആത്മാവായ ദൈവത്തിൻ്റെ ഛായയും സദൃശ്യവും മനുഷ്യ ആത്മാവിലാണ് പ്രകടമാവുക. ഒരു പരിധിവരെ അത് സത്യവുമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, ദൈവം ആത്മാവിനെ അല്ല ഇവിടെ സൃഷ്ടിക്കുക, മനുഷ്യനെയാണ്. ആത്മാവും ശരീരവും ഉൾക്കൊള്ളുന്ന മനുഷ്യൻ. ദൈവത്തിന് ശരീരമില്ല, അതുകൊണ്ട് മനുഷ്യൻ്റെ ശാരീരികത ദൈവത്തിൻ്റെ ഭാഗമാവുന്നില്ല, സദൃശ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാനാവില്ല. അപ്പോൾ എവിടെയാണ് ഈ സാദൃശ്യവും ഛായയും പ്രകടമാവുക? സാദൃശ്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സാമ്യമാണ്. അത് ബാഹ്യമായ സാമ്യമല്ല, ആന്തരികമായ സാമ്യമാണ്. ഛായ എന്ന് പറയുമ്പോഴേക്കും ദൈവത്തിൻ്റെ തന്നെ ഒരു പ്രതിരൂപം പോലെയാണ്. അപ്പോഴേ എവിടെയാണ് ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം പ്രകടമാകുന്നത്? അതിന് തുടർന്ന് പറയും, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീയും പുരുഷനുമാണ്. പുരുഷൻ മാത്രമോ സ്ത്രീ മാത്രമോ അല്ല, പുരുഷനും സ്ത്രീയും അടങ്ങുന്ന ഒരു സമൂഹത്തിലാണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും പ്രകടമാവുക. അപ്പോഴേ സ്ത്രീയും പുരുഷനും ഒരുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ഭാഗമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, ദൈവത്തിൻ്റെ തന്നെ പ്രതിരൂപവുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ സ്ത്രീയും പുരുഷനുമാകുന്ന ഒരു കൂട്ടായ്മയായിരിക്കണം എന്നതാണ്. ഇതിൽ ഒരാൾ മറ്റൊരാളേക്കാൾ മഹത്വം കൂടുതലുള്ളവരോ കുറവുള്ളവരോ അല്ല, തുല്യമായ പങ്കാളികളാണ്, തുല്യ മഹത്വമുള്ളവരാണ് സ്ത്രീയും പുരുഷനും. ഇനി ദൈവം അവർക്ക് നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട്. എന്തിനു വേണ്ടിയാണ് സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത്? അവർ ദൈവത്തിൻ്റെ പ്രതിനിധികളായിരിക്കണം ഈ ഭൂമിയിൽ. അതോടൊപ്പം അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം. ഇതാണ് 28-ാമത്തെ വാക്യം. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായ കൊണ്ട് ഈ ഭൂമി നിറയണം. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത്. അപ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെയും ബന്ധത്തിൻ്റെയും മുഖ്യമായ ഒരു ലക്ഷ്യം കൂടി ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അത് സന്താനോൽപാദനമാണ്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചതിലൂടെ ലക്ഷ്യം വെച്ചത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഒരു കുടുംബമായി ഒരു സമൂഹമായി ഈ ഭൂമിയിൽ വളരണം, നിറയണം എന്നതാണ്. നമ്മൾ കഴിഞ്ഞ തവണ 5-ാം പ്രമാണം പഠിച്ചപ്പോഴും എടുത്തു കാണിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ജീവൻ വളരണം, സമൃദ്ധമായിട്ടുണ്ടാകണം. യേശു പഠിപ്പിച്ചല്ലോ, ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും വേണ്ടിയാണ്. മരണം ദൈവം സൃഷ്ടിച്ചതല്ല. ദൈവം സൃഷ്ടിച്ചത് എല്ലാം വളർന്നു വികസിക്കണം, പുഷ്ടി പ്രാപിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ മനുഷ്യനെ ഇവിടെ സൃഷ്ടിക്കുന്നതിൻ്റെയും മുഖ്യമായ ഒരു ലക്ഷ്യം അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഈ ഭൂമിയിൽ നിറയണം. മനുഷ്യവർഗം വംശനാശം സംഭവിക്കരുത്. അവർ വളരണം, വികസിക്കണം, വർദ്ധിക്കണം. ദൈവം മനുഷ്യന് നൽകുന്ന ആദ്യത്തെ അനുഗ്രഹവും ഇതാണെന്ന് ഓർക്കുക. അവരെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം സന്താനപുഷ്ടിയാണ്. അപ്പോൾ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ് മക്കൾ. ദൈവം നൽകുന്ന ആദ്യത്തെ അനുഗ്രഹമാണ് സന്താനപുഷ്ടി. അപ്പോൾ സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ മുഖ്യമായ ലക്ഷ്യം അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഒരു കുടുംബമായി വളരണം. അങ്ങനെയുള്ള കുടുംബത്തിൽ ദൈവത്തിൻ്റെ മുഖച്ഛായ പ്രകടമാകണം. ദൈവം പിന്നീട് സ്വയം വെളിപ്പെടുത്തും. പരസ്പരം സ്നേഹിക്കുകയും പങ്കുവയ്ക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുന്ന 3 വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് ദൈവമെന്ന്. ദൈവം സ്വയം അറിയുന്നു. ആ അറിവ് സ്വയം പ്രകടമാക്കുന്നു പുത്രനെന്ന വചനത്തിലൂടെ. പുത്രനും പിതാവും തമ്മിലുള്ള സ്നേഹം, പരസ്പരമുള്ള ദാനം, പരിശുദ്ധാത്മാവെന്ന വ്യക്തിയായിത്തീരുന്നു. അപ്പോൾ ഈ പരസ്പരമുള്ള അറിവും പരസ്പര ദാനവും വ്യക്തികളായി മാറുന്നു. ആ 3 വ്യക്തികളുടെ കൂട്ടായ്മയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം. ഈ കൂട്ടായ്മ തന്നെയാണ് വാസ്തവത്തിൽ ഭൂമിയിൽ മനുഷ്യനിലൂടെ പ്രകടമാവേണ്ടത്. ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ, ദൈവം പിതാവും പുത്രനും പരസ്പരം സ്നേഹിക്കുന്നത് പോലെ സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹിക്കണം. ആ സ്ത്രീ പുരുഷ സ്നേഹം ആത്മാവിൽ പൂർണ്ണമാവണം. ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ പൂർണ്ണമാകുന്നത് പോലെ, പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ആത്മാവായി പരസ്പരം ബന്ധിപ്പിക്കുന്നത് പോലെ, സ്ത്രീ പുരുഷ സ്നേഹം, സ്ത്രീ പുരുഷ ബന്ധം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിലൂടെ പൂർണ്ണമാവണം. ഇതാണ് ആദ്യത്തെ ഭാഗം. 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ തന്നെ പദ്ധതിയാണ് മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത്. അത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഈ ഭൂമിയിൽ നിറയാൻ വേണ്ടിയാണ്. ഇതുമാത്രമല്ല വാസ്തവത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അർത്ഥം. ബൈബിളിൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 2-ാമത്തെ അധ്യായത്തിൽ ഈ സ്ത്രീ പുരുഷ ലൈംഗികതയുടെ മറ്റൊരു വശം എടുത്തു കാണിക്കുന്നുണ്ട്. അത് വേറൊരു രീതിയിലാണ് പറയുക. 1-ാമത്തെ അധ്യായം സൃഷ്ടികർമ്മം 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ച ആ കഥ അവതരിപ്പിച്ചുകൊണ്ടാണ് പൂർത്തിയാകുന്നത്. അതേസമയം 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം സൃഷ്ടികർമ്മം ആരംഭിക്കുന്നു മനുഷ്യനിലാണ്. മനുഷ്യൻ ആദ്യം പുരുഷനെ സൃഷ്ടിക്കുന്നു ഭൂമിയിലെ പൂഴി കൊണ്ട്. ആ പൂഴി കൊണ്ട് രൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം ജീവൻ്റെ ശ്വാസം നിശ്വസിച്ചു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു. അത് പുരുഷനെക്കുറിച്ചാണ് പറയുക. അതിനുശേഷം ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുകയാണ്. എന്താണ് മനുഷ്യനെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതി? ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഇത് കാണാം. ആദ്യം 18-ാമത്തെ വാക്യം, ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇവിടെ പരസ്പര ബന്ധം, കൂട്ടായ്മ, സഹവർത്തിത്വം, സഖിത്വം ഇതൊക്കെയാണ് അർത്ഥമാക്കുക. ചേർന്ന ഒരു ഇണയായിരിക്കണം. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്നതിനേക്കാൾ കൂടുതൽ പരസ്പരം ഇണയും തുണയുമായി കഴിയണം. മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല, ഏകാന്തതയിൽ കഴിയാൻ വേണ്ടിയല്ല, ഒരു കൂട്ടായ്മയായിരിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഇനി ദൈവം മനുഷ്യന് ചേർന്ന ഒരു ഇണയെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. മക്കൾക്ക് പ്രായമാകുമ്പോൾ മാതാപിതാക്കന്മാർ ആ മക്കൾക്ക് ചേർന്ന ഒരു ഇണയെ, ഒരു തുണയെ അന്വേഷിക്കുന്നത് പോലെ, മകനു വേണ്ടി ഒരു ഭാര്യയെയും മകൾക്ക് വേണ്ടി ഒരു ഭർത്താവിനെയും തേടുന്ന മാതാപിതാക്കന്മാരുടെ വ്യഗ്രതയാണ് വാസ്തവത്തിൽ ഇവിടെ വിശുദ്ധ ഗ്രന്ഥകാരൻ ദൈവത്തിൽ ആരോപിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. ഉടനെ ഒരു ഇണയെ അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതിനുശേഷം ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടുമെന്നറിയാൻ അവയെ അവിടുന്ന് അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായിത്തീർന്നു. അപ്പോൾ മനുഷ്യനെ ഇണയും തുണയുമായി ഒരാളെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു, പക്ഷികളും മൃഗങ്ങളുമെല്ലാം. പക്ഷേ ഇവയൊന്നും മനുഷ്യന് ചേർന്ന ഇണയാവുന്നില്ല. അവയ്ക്കെല്ലാം അവൻ പേരിടുന്നുണ്ട്, അവയെല്ലാം അറിയുന്നുണ്ട്. പക്ഷേ തൻ്റെ സ്വഭാവത്തിൽ പങ്കുചേരുന്ന, തനിക്ക് സ്വീകാര്യമായ കൂട്ടായി കഴിയാൻ സാധിക്കുന്ന ഒരു ഇണയെ മനുഷ്യൻ കണ്ടെത്തിയില്ല. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ അവൻ കണ്ടില്ല. വളരെ വ്യക്തമായ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. പ്രപഞ്ച വസ്തുക്കളൊന്നും മനുഷ്യന് ചേർന്ന ഇണയാവുകയില്ല. മനുഷ്യൻ മാത്രമേ ഇണയും തുണയുമാവൂ. വസ്തുക്കൾ എത്രയുണ്ടെങ്കിലും ജീവിതം ധന്യമാവില്ല. അവയുടെ എല്ലാം മേൽ ആധിപത്യം സ്ഥാപിക്കണം. ഇതാണ് ആദ്യത്തെ വിവരണത്തിൽ കൊടുത്തത്. ഈ പ്രപഞ്ച വസ്തുക്കളുടെ മേൽ ആധിപത്യം ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം അവൻ പേര് കൊടുക്കുന്നു, പക്ഷേ പറ്റിയ ഒരു ഇണയെ കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് 21-ാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തി, ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു, അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാണ് സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറയുക. ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം ഇത് ആദ്യത്തെ ശസ്ത്രക്രിയയായിട്ടെടുത്ത് അവതരിപ്പിക്കുന്നതൊന്നുമല്ല. ദൈവം മനുഷ്യനെ ബോധം കെടുത്തി അവൻ്റെ ഒരു വാരിയെല്ലൂരി എടുത്തു എന്നൊക്കെ പറയുന്നത് ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി അർത്ഥമാക്കുന്നുണ്ട്. ഒന്ന്, സ്ത്രീ പുരുഷ ബന്ധം ഏറ്റവും ഗാഠമായ ബന്ധമാണ്. മനുഷ്യൻ പരസ്പരം ഒന്നായി മാറുക, പരസ്പരം ഭാഗമായി തീരുക, പുറമേ നിന്ന് കൊണ്ടുവരുന്ന ഒന്നല്ല, ഉള്ളിൽ തന്നെ രൂപപ്പെടുന്നതാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. വാരിയലിൻ്റെ ബന്ധമെന്ന് പറയും. അവരൊരേ സ്വഭാവത്തിൽ പങ്കുചേരുന്നവരാണ്. തുല്യമായ അവകാശവും തുല്യമായ ബഹുമാനവും ഒരേ സ്വഭാവവും ഉള്ള വ്യക്തികളാണ് സ്ത്രീയും പുരുഷനും. അതോടൊപ്പം ഉറക്കത്തിലാണ് സംഭവിക്കുന്നത് എന്നുകൂടി വിശുദ്ധീകരണം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പുരുഷ ബന്ധവും അവർ തമ്മിലുള്ള വ്യത്യാസവും എല്ലാം ഒരു വലിയ രഹസ്യമായിട്ടാണ് എടുത്തു കാണിക്കുക. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് മനുഷ്യന് സാധിക്കുന്നില്ല. പിന്നീട് വിശുദ്ധ പൗലോസ് പറയും, വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു വലിയ രഹസ്യം. യേശുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് വിവാഹബന്ധത്തെക്കുറിച്ച് പൗലോസ് പറയുക. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീയെ ദൈവം മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. പരസ്പരമുള്ള ഗാഠമായ ബന്ധം. ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമാണ് സ്ത്രീയുമായിട്ടുള്ള ബന്ധം. പുരുഷൻ്റെ മുമ്പിൽ വന്ന മൃഗങ്ങളെയെല്ലാം പക്ഷികളെയെല്ലാം അവൻ പേരിട്ട് വിളിച്ചു, തൻ്റെ സ്വന്തമാക്കി. പക്ഷേ അവിടെയൊന്നും തനിക്ക് ചേർന്ന ഒരു ഇണയെ കണ്ടില്ല. ഇവിടെ വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്ന ഒന്ന്, സ്ത്രീയും പുരുഷനും പരസ്പരം ഇണയും തുണയുമായി കഴിയണം. സ്ത്രീയെ ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. മനുഷ്യൻ സ്വന്തമായി സൂക്ഷിക്കുന്ന ഒരു വസ്തുവായിട്ടല്ല, ഒരു സമ്പത്തായിട്ടല്ല കണക്കാക്കുക, പങ്കുവയ്ക്കുന്ന തൻ്റെ തന്നെ ഭാഗമായി കണക്കാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഈ വ്യക്തി ബന്ധമാണ് വാസ്തവത്തിൽ സ്ത്രീ പുരുഷ ലൈംഗികതയുടെ അടിസ്ഥാന ലക്ഷ്യമായും എടുത്തു കാണിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ആദ്യത്തേത്, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് കുടുംബമായി വളരുക. രണ്ടാമത്തേത്, പരസ്പരം ഇണയും തുണയുമായി കഴിയുക. ദൈവം എല്ലാവർക്കും ജീവൻ, സന്തോഷം, സമൃദ്ധമായി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവനാണ്. ഇത് സമൃദ്ധമായി ഉണ്ടാവണം. അത് പരസ്പരമുള്ള ഐക്യത്തിലൂടെ, പരസ്പരമുള്ള ദാനത്തിലൂടെ പൂർണ്ണമാവുകയും ചെയ്യണം. മനുഷ്യൻ എന്ന് വിളിക്കുന്ന വ്യക്തി, ആദാം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി, കൊടുക്കുന്ന പേര്, സ്ത്രീക്ക് കൊടുക്കുന്ന പേര് നാരി എന്നാണ്. അത് മലയാളത്തിൽ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നു. വിവർത്തനത്തിൽ, നരനിൽ നിന്നെടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെടും. ഇഷ് എന്നാണ് ഹീബ്രു ഭാഷയിൽ, ഇഷ എന്ന് സ്ത്രീയും. ഇഷ് എന്നാൽ പുരുഷൻ, ഇഷ എന്നാൽ സ്ത്രീ. പുരുഷനിൽ നിന്നെടുക്കപ്പെട്ടതിനാൽ സ്ത്രീ, പുരുഷനും സ്ത്രീയും രണ്ട് റൂട്ടിൽ നിന്ന് വരുന്നതാണ്. എന്നാലും നരനും നാരിയും ഒരേ സ്വഭാവത്തിൽ പങ്കുചേരുന്നവരാണ്. അവർക്ക് പരസ്പരമുള്ള ഐക്യം, പരസ്പരമുള്ള സ്നേഹബന്ധം, ഇതാണ് മുഖ്യമായി ലക്ഷ്യം വയ്ക്കുക. ഇനി തുടർന്ന് പറയുന്നുണ്ട്, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായിത്തീരും. ഇപ്പോൾ പരസ്പരമുള്ള ഐക്യം, ഇനി അവർ രണ്ടല്ല ഒന്നായിരിക്കും. ഇപ്പം ഈ ഒരു ഐക്യത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതും മനുഷ്യവർഗം മുന്നോട്ട് പോകുന്നതും. ഈ ഒരു ഐക്യമാണ് വാസ്തവത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അടിസ്ഥാനമായിട്ട് എടുത്തു കാണിക്കുക, ആറാം പ്രമാണത്തിലൂടെ ഉറപ്പു വരുത്തുന്നതും ഇതുതന്നെയാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ മരണം പരസ്പരം വേർപെടുത്തുന്നവരെ ഐക്യത്തിൽ കഴിയുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ വിവാഹം എന്ന് വിളിക്കുന്നത്. അതിന് വിഘാതമായി നിൽക്കുന്നതാണ് വ്യഭിചാരം. ഇപ്പോൾ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടായ്മയിൽ വളർത്തുന്ന വ്യക്തി ആ ഒരു ദൈവത്തിൻ്റെ പദ്ധതി, അതിനെ നമ്മൾ പിന്നീട് വിവാഹമെന്ന് വിളിക്കും. വിവാഹം ഉടമ്പടിയിലൂടെ പരസ്പരം ഐക്യത്തിലേക്ക് വരുന്നു. ഇനി ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ് പ്രധാനം. മാതാപിതാക്കന്മാരിൽ നിന്ന് വിട്ട് സ്ത്രീയും പുരുഷനും ഒന്നായി ഒരു കുടുംബമായി, ഒരു പുതിയ കുടുംബമായി തീരണം. അതെന്നും തുടർന്നുകൊണ്ടേയിരിക്കും. മക്കൾക്ക് പ്രായമാകുമ്പോൾ മാതാപിതാക്കന്മാരിൽ നിന്ന് അകന്ന് അവർ സ്വന്തമായൊരു കുടുംബം രൂപം കൊടുക്കുന്നു, മക്കൾക്ക് ജന്മം നൽകുന്നു. ആ മക്കൾ വളരുമ്പോൾ വീണ്ടും കുടുംബമായി തീരുന്നു. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കണമെന്നോ മാതാപിതാക്കന്മാരുടെ കാര്യത്തിൽ താല്പര്യം ഉണ്ടാവരുതെന്നോ അർത്ഥമാവുന്നില്ല. പക്ഷേ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയല്ല എന്നത് വ്യക്തം. അതേസമയം ഈ മക്കളും മാതാപിതാക്കന്മാരും ഭാര്യയും ഭർത്താവും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് കുടുംബം. പക്ഷെ അവിടെ ഒന്നായി തീരുന്നത് ഭാര്യയും ഭർത്താവുമാണ്. അവർക്ക് പരസ്പരം അറിയണം. ബൈബിളിൽ പറയും, ഈ ലൈംഗിക ബന്ധത്തെ സൂചിപ്പിക്കാനായിട്ട് ബൈബിൾ ഉപയോഗിക്കുന്ന പദം അറിയുക എന്നാണ്. ആദം ഹവ്വായെ അറിഞ്ഞു എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് മാലാഖയോട് പരിശുദ്ധ കന്യക മറിയം പറയും. അറിയുക എന്നത് ബൗദ്ധികമായ ഒരു അറിവ് മാത്രമല്ല, പരിപൂർണമായ ഒരു ഉൾക്കൊള്ളനാണ്. സ്വന്തമാവുക, അറിയുക. ഒരു വസ്തുവിനെ അറിയണമെങ്കിൽ ആ വസ്തു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുവരണം. അതിനപ്പുറത്ത്, ബൗദ്ധികമായ അറിവിനപ്പുറത്ത് പൂർണ്ണമായ ഒന്നായി തീരലാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അറിയുക, വിവാഹ ജീവിതത്തിൽ ബൈബിൾ അറിയുക എന്ന് പറയുമ്പോൾ ശരീരവും ആത്മാവും മനസ്സും ഒന്നായിത്തീരുന്ന ആ അവസ്ഥയാണ്. ഇങ്ങനെയുള്ള ഐക്യത്തിൽ നിന്നാണ് ഒരു പുതുജീവൻ നാം എടുക്കേണ്ടത്. ഇതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത്. ഈ ബന്ധം നിലനിൽക്കണം, ഇതിന് കോട്ടമുണ്ടാവരുത്. ഇതിൻ്റെ ഈ ബന്ധത്തിലേക്ക് മറ്റാരും കടന്നു വരാനിടയാവരുത്. അതുകൊണ്ടാണ് ഇവിടെ പറയുക, പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ഒന്നും മറച്ചു വയ്ക്കാനില്ലാത്ത, ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലാത്ത ആ ഒരു അവസ്ഥ പരിപൂർണമായ സ്വാതന്ത്ര്യത്തിൻ്റെതാണ്. പരിപൂർണമായി അറിയുന്നു, അംഗീകരിക്കുന്നു, ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാൻ കഴിയുന്നു. അവിടെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇപ്രകാരമുള്ള ബന്ധം സാധ്യമാവും, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്. ഈ ഒരു വിശുദ്ധമായ ബന്ധത്തെയാണ് ആറാം പ്രമാണവും ഒൻപതാം പ്രമാണവും അരക്കിട്ടുറപ്പിക്കുന്നത്. അത് പിന്നീട് വിവാഹബന്ധമെന്ന് പറയും, വിവാഹത്തിൻ്റെ ഉടമ്പടി എന്ന് പറയും, ലംഘിക്കാനാവാത്ത ഉടമ്പടിയായിട്ടാണ്. ഓ, രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ഇതിൽ നിന്ന് വരുന്നത്. ഒന്ന്, വിവാഹബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ വിവാഹത്തിൻ്റെ ഏകതാനത, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെയാണ് വിവാഹബന്ധമെന്ന് പറയുക. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഒരു പുരുഷന് പല സ്ത്രീകളോ ഒരു സ്ത്രീക്ക് പല പുരുഷന്മാരോ ഉണ്ടാവുകയില്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള ഈ ബന്ധം, ഇവിടെ പോളിഗമിയെന്നും പോളി ആൻട്രിയും എന്നൊക്കെ പറയുന്ന ബഹുഭാര്യാത്വമോ ബഹുഭർത്തൃത്വമോ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ല. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ മരണം വേർപെടുത്തുന്നവരെ ഐക്യത്തിൽ കഴിയുന്നു, ഒന്നായിത്തീരുന്നു. അവരുടെ ശരീരവും അവരുടെ മനസ്സും അവരുടെ ആത്മാവും ഒന്നായി ആ ഒരു ഐക്യത്തിൽ ഒരു കുടുംബമായി കഴിയുക. ഒന്ന്. രണ്ടാമത്തേത് ഇൻഡിസോല്യൂബിലിറ്റി എന്ന് പറയും, അവിഭാജ്യത. വിവാഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് എടുത്തു കാണിക്കുന്നത് പരസ്പരമുള്ള ഈ ബന്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല, മരണം വരെ. അത് കൂദാശയുടെ പരികർമ്മം ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഇന്ന് മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിലും സമ്പത്തിലുമെല്ലാം രോഗത്തിലും ആരോഗ്യത്തിലും ഒരുമിച്ച് നിൽക്കുക. ഇതിന് വേർപെടുത്താനാവില്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. ബൈബിളിലും സഭയുടെ പ്രബോധനങ്ങളിലും വിവാഹമോചനം എന്ന ഒന്നില്ല. യഥാർത്ഥത്തിൽ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ആ വിവാഹത്തെ പിന്നീട് അഴിച്ചുവിടാനാവില്ല, മോചനമില്ല. നോ ഡൈവോഴ്സ് ഈസ് അലൗഡ്. യഥാർത്ഥത്തിൽ വിവാഹം, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹം പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടും സമ്മതത്തോടും കൂടി നടന്നതാണെങ്കിൽ, അത് വസ്തുനിഷ്ഠ യഥാർത്ഥത്തിൽ സംഭവിച്ച വിവാഹമാണെങ്കിൽ അതിനെ മോചിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ വിവാഹം മോചനം പാടില്ല. ഇപ്പോൾ വിവാഹത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമായിരിക്കും, അത് മരണം വരെയുള്ളതുമായിരിക്കും. മൂന്നാമത്തേത്, ഈ വിവാഹബന്ധം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ വേണ്ടിയുള്ളതാണ്, അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഇപ്പോൾ ആരംഭത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വേണ്ട എന്നൊരു തീരുമാനത്തോടു കൂടിയാണ് വിവാഹബന്ധത്തിൽ പെടുന്നതെങ്കിൽ ആ വിവാഹം അതിനാൽ തന്നെ അസാധുവാണ്. ചില സാഹചര്യങ്ങളിൽ മനുഷ്യർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാൻ സാധിക്കാതെ പോയെന്ന് വരും, വന്ധ്യത്വം ഉണ്ടായി എന്ന് വരും. പക്ഷേ ഈ വന്ധ്യത്വത്തിനപ്പുറത്ത് വേണ്ട എന്ന് വെച്ച് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വിചാരിച്ച് വിവാഹം നടത്താനെങ്കിൽ അത് വിവാഹമാവുകയില്ല. ഇപ്പോൾ വിവാഹബന്ധം ദൈവം ആഗ്രഹിച്ചതാണ്. ഈ ലൈംഗിക ബന്ധം സ്ത്രീയും പുരുഷനും എന്നുള്ള ആ വ്യത്യാസം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, അതിനാൽ തന്നെ പരിശുദ്ധവുമാണ്. ഇതിനെ വിശദീകരിക്കാനായിട്ട് എടുത്തു കാണിക്കുന്നത് ദൈവ മനുഷ്യ ബന്ധത്തെ തന്നെയാണ്. ദൈവം ഇസ്രായേലുമായി നടത്തിയ ബന്ധത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് സ്ത്രീ പുരുഷ ബന്ധത്തെ എടുത്തു കാണിക്കുക. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ഹോസിയ പ്രവാചകൻ്റെ ജീവിതാനുഭവം പിന്നീട് ഇസ്രായേലും ദൈവവുമായുള്ള ബന്ധത്തെ മനസ്സിലാക്കാനായിട്ട് സഹായകമായി തീർന്നു. ആ അർത്ഥം ഇതാണ്, ദൈവം ഇസ്രായേലിനെ സ്വന്തം ജനമായി സ്വീകരിച്ചു. ആ ദൈവത്തോട് ഇസ്രായേൽ എന്നും വിശ്വസ്തതയുള്ളവളായിരിക്കണം. ഇസ്രായേലിനെ വധുവായി ദൈവത്തെ വരനായി ചിത്രീകരിക്കുന്നത് ബൈബിളിലെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഇസ്രായേലും ദൈവം ആവശ്യപ്പെടുന്നത് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, മറ്റാരെയും ആരാധിക്കരുത്. മറ്റാരെയെങ്കിലും ദൈവമായി ആരാധിച്ചാൽ അത് വിഗ്രഹാരാധനയാകും, അത് വ്യഭിചാരത്തിന് തുല്യമാകും. ഇതുതന്നെയാണ് വിശുദ്ധ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ സഭയെയും ക്രിസ്തുവിനെയും തമ്മിലുള്ള ബന്ധത്തെ, സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ എടുത്തു കാണിച്ചുകൊണ്ട് വിവാഹത്തെ വിശദീകരിക്കുക. അപ്പോൾ വിവാഹബന്ധം വിശുദ്ധമാണ്. ദൈവ മനുഷ്യ ബന്ധം പോലെ, യേശുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ വിശുദ്ധമാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഒരിക്കലും വേർപെടുത്താൻ പാടില്ല. ഇതാണ് ലൈംഗിക വിശുദ്ധിയുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്, പ്രമാണത്തിൻ്റെ ആധാരമായി നിൽക്കുന്നത്. നമുക്ക് പ്രമാണത്തിൻ്റെ വിവിധ വശങ്ങൾ തുടർന്ന് അടുത്ത തവണ ചർച്ച ചെയ്യാം. ഇപ്പോഴൊരു പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനം സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഛായയിലും സദൃശ്യത്തിലും ഞങ്ങളെ അവിടുന്ന് സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി ഞങ്ങളെ സൃഷ്ടിച്ചു. അങ്ങയുടെ സ്നേഹം സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ഈ ഭൂമിയിൽ പ്രകടമാകണമെന്നും പരസ്പരം ഇണയും തുണയുമായി താങ്ങും തണലുമായി നിലനിൽക്കണമെന്നും അങ്ങ് ആഗ്രഹിച്ചുവല്ലോ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ സമൂഹത്തിൽ ഈ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ പ്രകടമാക്കുന്ന ആ വലിയ കൃപയ്ക്ക് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് മാതാപിതാക്കളിലൂടെ നൽകുകയും ആ ജീവൻ സമൃദ്ധമായി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ആ വലിയ പദ്ധതിയെ ഓർത്ത്, ആ കരുതലിനെ ഓർത്ത് കർത്താവ് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും വിശ്വസ്തതയോടെ ജീവിതാവസാനം വരെ നിലനിൽക്കുവാൻ എല്ലാ ദമ്പതികളെയും കർത്താവയോട് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.